യിർമ്യാ പ്രവചനം പഠിക്കുമ്പോൾ ഒരുപക്ഷെ നിങ്ങൾ ചിന്തിച്ചേക്കാം, ഇസ്രായേൽ ജനത്തിന് വരുന്ന ശിക്ഷയെക്കുറിച്ച് മാത്രമാണ് യിർമ്യാവ് അറിയിക്കുന്നത് എന്ന്. അല്ല, യിർമ്യാവ് ആ ജനത്തെ പ്രോത്സാഹിപ്പിക്കുവാൻ കൂടി ശ്രമിക്കുന്നത് നമുക്ക് കാണുവാൻ കഴിയും. അവരുടെ തെറ്റിനെ ചൂണ്ടിക്കാണിക്കുമ്പോൾ അത് വേണ്ടായിരുന്നു എന്നല്ല, തെറ്റ് തെറ്റെന്ന് പറയണം, എന്നാൽ അതേസമയം തന്നെ അവരെ പ്രോത്സാഹിപ്പിക്കേണ്ടതും പ്രവാചകന്റെ ഉത്തരവാദിത്വമാകുന്നു എന്ന് തന്റെ പ്രവചനത്തിൽ നമുക്ക് കാണുവാൻ സാധിക്കും. യിർമ്യാവിന്റെ പ്രോത്സാഹന കത്താണ് യിർമ്യാ പ്രവചനം 29-ാം അധ്യായത്തിൽ നാം കാണുന്നത്. 28-ാം അധ്യായം വരെ നാം പഠിച്ചു കഴിഞ്ഞിരുന്നുവല്ലോ. 29-ാം അധ്യായത്തിൽ യെഖൊന്യാവിന്റെ കാലത്ത് പ്രവാസികളായി പിടിച്ചുകൊണ്ടുപോയവർക്ക് യിർമ്യാവ് എഴുതിയ കത്താണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. രാജാക്കന്മാരുടെ 2-ാം പുസ്തകം 24-ാം അധ്യായത്തിന്റെ 10 മുതൽ 16 വരെയുള്ള വാക്യങ്ങളിൽ ഇത് നമുക്ക് കാണുവാൻ സാധിക്കും. 11 വർഷങ്ങൾക്ക് ശേഷമാണ് യഹൂദ മുഴുവനായി പ്രവാസികളായി പോയത്. ദൈവത്തിന് അവരോടുള്ള ഉപദേശം ഇതാണ്. ഞാനൊന്ന് വായിക്കട്ടെ, യിർമ്യാ പ്രവചനം 29-ാം അധ്യായത്തിന്റെ 4 മുതലുള്ള വാക്യങ്ങൾ. ഇസ്രായേലിന്റെ ദൈവമായ സൈന്യങ്ങളുടെ യഹോവ താൻ യെരുശലേമിൽ നിന്ന് ബാബേലിലേക്ക് പിടിച്ചുകൊണ്ടു പോകുമാറാക്കിയ സകല ബദ്ധന്മാരോടും ഇപ്രകാരം അരുളി ചെയ്യുന്നു, നിങ്ങൾ വീടുകളെ പണിത് പാർപ്പീൻ, തോട്ടങ്ങളെ ഉണ്ടാക്കി ഫലമനുഭവിപ്പീൻ, ഭാര്യമാരെ പരിഗ്രഹിച്ച് പുത്രന്മാരെയും പുത്രിമാരെയും ജനിപ്പിപ്പീൻ, നിങ്ങൾ അവിടെ കുറഞ്ഞു പോകാതെ പെരുകേണ്ടതിന് പുത്രന്മാർക്ക് ഭാര്യമാരെ എടുക്കുകയും പുത്രിമാരെ പുരുഷന്മാർക്ക് കൊടുക്കുകയും ചെയ്യുവിൻ, അവരും പുത്രന്മാരെയും പുത്രിമാരെയും ജനിപ്പിക്കട്ടെ. അതായത് ബാബേലിൽ സ്ഥിരതാമസമാക്കുക എന്ന്. ഏതവസരത്തിലും നിങ്ങൾ വിടുവിക്കപ്പെടും എന്ന് ചിന്തിക്കേണ്ട കാര്യമില്ല. നിങ്ങൾ ഭാവിയെക്കുറിച്ച് കരുതലുകളൊക്കെ ചെയ്തുകൊള്ളുക, ഭവനങ്ങൾ ഉണ്ടാക്കുക, വിവാഹിതരാകുകയും ചെയ്യുക, കാരണം നിങ്ങൾക്ക് വളരെ കാലം അവിടെ കഴിയേണ്ടതായി വരും. 7-ാം വാക്യത്തിൽ നാം കാണുന്നത്, 7-ാം വാക്യം, ഞാൻ നിങ്ങളെ ബദ്ധന്മാരായി കൊണ്ടുപോകുമാറാക്കിയ പട്ടണത്തിന്റെ നന്മ അന്വേഷിച്ച് അതിനുവേണ്ടി യഹോവയോട് പ്രാർത്ഥിപ്പിൻ, അതിന് നന്മയുണ്ടെങ്കിൽ നിങ്ങൾക്കും നന്മയുണ്ടാകും. പട്ടണത്തിന്റെ നന്മ അന്വേഷിച്ച് അതിനുവേണ്ടി പ്രാർത്ഥിപ്പിൻ, നിങ്ങൾ പാർക്കുന്ന സ്ഥലത്തിനു വേണ്ടിയും അതിൻ്റെ നന്മയ്ക്കു വേണ്ടിയും പ്രാർത്ഥിപ്പീൻ. അവർ പ്രതിഷേധമോ എതിർപ്പുകളോ ഉണ്ടാക്കരുത്. അവർ അവിടെ സ്ഥിരതാമസം ഉറപ്പിക്കുകയും അവിടുത്തെ നിയമങ്ങളെല്ലാം അനുസരിക്കുന്ന നല്ല പൗരന്മാരായും ജീവിക്കേണ്ടത് ആവശ്യമാണ്. ഇനി നാം 10-ാം വാക്യത്തിൽ കാണുന്നത്, യഹോവ ഇപ്രകാരം അരുളി ചെയ്യുന്നു, ബാബേലിലെ 70 സംവത്സരം കഴിഞ്ഞ ശേഷമേ ഞാൻ നിങ്ങളെ സന്ദർശിച്ച് ഈ സ്ഥലത്തേക്ക് മടക്കി വരുത്തുമെന്ന് നിങ്ങളോടുള്ള എന്റെ വചനം ഞാൻ നിവർത്തിക്കുകയുള്ളൂ. അവർ എത്ര കാലം പ്രവാസത്തിൽ കഴിയും എന്ന് ദൈവം കൃത്യമായി പറഞ്ഞിരിക്കുന്നു. താൻ അവരെ മറക്കുകയോ ഉപേക്ഷിക്കുകയോ ചെയ്യുകയില്ല. അതിനുശേഷം അവരെ അവരുടെ ദേശത്തേക്ക് ദൈവം മടക്കിക്കൊണ്ടു വരും എന്ന് കാണുവാൻ സാധിക്കുന്നുണ്ട്. ഇനി ഞാൻ 30 മുതലുള്ള വാക്യങ്ങളാണ് വായിക്കുന്നത്, 30 മുതൽ 32 വരെയുള്ള വാക്യങ്ങൾ. അപ്പോൾ യഹോവയുടെ അരുളപ്പാട് യിർമ്യാവിനുണ്ടായെന്നാൽ, നീ സകല പ്രവാസികൾക്കും ആളയച്ച് നെഹല്യാമ്യനായ ശമയ്യാവയെക്കുറിച്ച് പറയിക്കേണ്ടത്. യഹോവ ഇപ്രകാരം അരുളി ചെയ്യുന്നു, ശമയ്യാവേ, ഞാൻ അയക്കാതെ ഇരുന്നിട്ടും അവൻ നിങ്ങളോട് പ്രവചിച്ച് നിങ്ങളെ ഭോഷ്കിൽ ആശ്രയിക്കുമാറാക്കിയത് കൊണ്ട് യഹോവ ഇപ്രകാരം അരുളി ചെയ്യുന്നു, ഞാൻ നെഹല്യാമ്യനായ ശമയ്യാവേയും അവന്റെ സന്തതിയെയും സന്ദർശിക്കും. ഈ ജനത്തിന്റെ മധ്യേ പാർപ്പാൻ അവന് ആരുമുണ്ടാകുകയില്ല. തന്റെ ജനത്തിന് ഞാൻ വരുത്തുവാനിരിക്കുന്ന നന്മ അവൻ അനുഭവിക്കുകയുമില്ല. അവൻ യഹോവയ്ക്ക് വിരോധമായി ദ്രോഹം സംസാരിച്ചുവല്ലോ എന്ന് യഹോവയുടെ അരുളപ്പാട്. കള്ളപ്രവാചകന്മാരുടെ പട്ടികയാണ് ഇവിടെ നൽകിയിരിക്കുന്നത്. യിർമ്യാവിന്റെ കത്ത് ദൈവത്തിൽ നിന്നുള്ള ദൂതായി അംഗീകരിക്കാൻ തയ്യാറാകാത്ത കള്ളപ്രവാചകന്മാർ ബാബേലിൽ ഉണ്ടായിരുന്നു, അതും ഇസ്രായേൽ ജനത്തിന്റെ മധ്യത്തിൽ. ദൈവം തങ്ങൾക്ക് പുതിയ ഒരു പുരോഹിതനെ നിയമിച്ചിരിക്കുന്നു എന്ന്, അതുകൊണ്ട് യിർമ്യാവിനെ മിണ്ടാതാക്കണമെന്നും അവകാശപ്പെട്ടുകൊണ്ട് അവർ യെരുശലേമിലേക്ക് എഴുതി. ഈ കള്ളപ്രവാചകന്മാർക്കെതിരായി ദൈവം ശിക്ഷാവിധി പ്രഖ്യാപിക്കുന്നു. ദൈവം ചരിത്രത്തിൽ വളരെ ശക്തമായി സംസാരിക്കുന്നു. അവർക്ക് സംഭവിക്കുന്നത് അവരുടെ പാപം മൂലമാകുന്നു എന്ന് ദൈവം യഹൂദിയോട് പറഞ്ഞു. ദൈവം എല്ലായ്പ്പോഴും പാപത്തെ ന്യായം വിധിക്കുന്നു. ദൈവത്തിന് മാറ്റം ഉണ്ടായിട്ടില്ല. പുതിയ നിയമത്തിലെ ദൈവം തന്നെയാകുന്നു പഴയ നിയമത്തിലെ ദൈവവും. വ്യത്യസ്തരാകുന്നു എന്ന് ചിന്തിക്കുന്നവരുണ്ട്. ദൈവം മാറ്റമില്ലാത്തവനാണ്. അവൻ ഇന്നലെയും ഇന്നും എന്നേക്കും അനന്യനാണ്. അവൻ ഒട്ടും മാറ്റം സംഭവിച്ചിട്ടില്ല. നമുക്ക് മാറ്റമുണ്ടായി എന്ന് വരാം, എന്നാൽ ദൈവത്തിന് മാറ്റമില്ല. ദൈവം ചരിത്രത്തിൽ സംസാരിക്കുന്നു എന്ന് മാത്രമല്ല, അവൻ തൻ്റെ വചനത്തിൽ കൂടിയും സംസാരിച്ചുകൊണ്ടേയിരിക്കുന്നു. തിരുവചനത്തിലെ എഴുത്തുകൾ മനുഷ്യർ തങ്ങളുടെ സ്വന്തം നിരൂപണമനുസരിച്ച് എഴുതപ്പെട്ടവയല്ല, അവരുടെ ചിന്താഗതികളല്ല ഇതിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത്. ദൈവം അവർക്ക് നൽകിയ ദൂതാണ് അവർ എഴുതിയത്. നാം ദൈവവചനത്തെ സമീപിക്കുമ്പോൾ നമ്മുടെ അഭിപ്രായങ്ങളും നമ്മുടെ ചിന്തകളും നമ്മുടെ വിചാരങ്ങളും എല്ലാം മാറ്റിവെച്ചിട്ട് ദൈവം എന്തു പറയുന്നു എന്ന് കേൾപ്പാൻ തയ്യാറാകേണ്ടത് ആവശ്യമാണ്. യിരെമ്യാവിന്റെ കാലത്ത് പുരോഹിതന്മാരുടെയും പ്രവാചകന്മാരുടെയും പ്രഭുക്കന്മാരുടെയും പ്രശ്നം ഇതായിരുന്നു. ഇന്നും നമ്മുടെ പ്രശ്നവും ഇതുതന്നെയാണ്. ഓരോ മനുഷ്യനും തൻ്റെതായ ചിന്താഗതികളുണ്ട്. തൻ്റെ സ്വയത്തിനായിട്ട് അവൻ പലപ്പോഴും പ്രവർത്തിക്കുന്നു. തൻ്റെ സ്വന്തം താല്പര്യങ്ങൾ അനുസരിച്ച് അവൻ പ്രവർത്തിക്കുന്നു. പരിമിതമായ അറിവിൽ അവൻ ദൈവത്തിനെതിരായി പ്രതിഷേധമുയർത്തുന്നു. ദൈവം സർവജ്ഞാനിയാണ്. അവന് സകലവും അറിയാം. അവൻ എല്ലാ പശ്ചാത്തലവും അറിയുന്നു. ചിലർ ദൈവത്തെ ന്യായം വിധിക്കുവാൻ ശ്രമിക്കുന്നു എന്നത് വിചിത്രമായ കാര്യമാണ്. അവർ മുഷ്ടി ചുരുട്ടി ദൈവത്തോട് പ്രതിഷേധിക്കുകയും മറുതലിക്കുകയും ചെയ്യുന്നു. അങ്ങനെയുള്ള ആ മറുതലിപ്പ് കാണുമ്പോൾ ഒരു ഉറുമ്പ് ഒരു മനുഷ്യനോട് മത്സരിക്കുന്നത് പോലെ മറുതലിക്കുന്നത് പോലെ തോന്നും. അതിനെ വേണമെങ്കിൽ അവനെ ചവിട്ടി ഞെരിച്ചു കളയാം. അതൊരു കൊച്ച് എറുമ്പിൻ്റെ അവസാനമായിരിക്കും. എന്നാൽ ദൈവം മനുഷ്യനോട് വളരെയധികം കരുണയും ദയയും ദീർഘക്ഷമയും ഉള്ളവനാണ്. അവൻ നമ്മെ ഞെരിച്ചു കളയുന്നില്ല. അവൻ നമുക്ക് വീണ്ടും ഒരവസരം നൽകുന്നു. ദൈവം കരുണാസമ്പന്നനാണ്. യിരെമ്യാ പ്രവചനം 30 മുതൽ 39 വരെയുള്ള അധ്യായങ്ങൾ ഈ പുസ്തകത്തിൻ്റെ 4-ാമത്തെ പ്രധാനപ്പെട്ട ഭാഗമാണ്. ഇസ്രായേലിലെ 12 ഗോത്രങ്ങളുടെ ഭാവിയെ സംബന്ധിച്ച പ്രവചനങ്ങളാണ് ഈ അധ്യായങ്ങളിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. യഹൂദയുടെ പ്രവാസത്തെക്കുറിച്ചും ഇവിടെ സൂചിപ്പിച്ചിട്ടുണ്ട്. ഈ ഭാഗത്ത് കാണുന്ന പ്രവചനങ്ങൾ കാലാനുക്രമത്തിൽ നടന്നവയല്ല എന്ന കാര്യം ഞാൻ ഓർപ്പിക്കട്ടെ. യഹൂദയുടെ ഏറ്റവും ഇരുണ്ട ദിനങ്ങളിൽ യിരെമ്യാവിൽ നിന്ന് വന്ന ദൂതുകളാണ് ഈ അധ്യായങ്ങളിലുള്ളത്. യഹൂദയുടെ അവസ്ഥ ഏറ്റവും അന്ധകാരപൂർണമായിരുന്നു. അതുകൊണ്ട് അവർക്ക് കൊടുക്കുവാൻ പ്രോത്സാഹജനകമായ ദൂത് യിരെമ്യാവിനില്ലായിരുന്നു. ഇതാണ് അവസ്ഥ. നെബൂഖദ്നേസറിന്റെ സൈന്യം യെരുശലേം നഗരത്തിന്റെ മതിലിന് പുറത്തു വന്നിരിക്കുന്നു. ഈ സമയം അവൻ നഗരം നശിപ്പിക്കുകയും ദേവാലയം ചുട്ടു നശിപ്പിക്കുകയും ചെയ്യും. യിരെമ്യാവ് പിടിക്കപ്പെടുകയും അവനെ ബന്ധനസ്ഥനാക്കി വെക്കുകയും ചെയ്യും. അക്ഷരികമായി അവൻ കാരാഗ്രഹത്തിലായിരുന്നു. വർഷങ്ങളായി യിരെമ്യാവ് കള്ളപ്രവാചകന്മാരുമായി എതിർപ്പിലായിരുന്നു. സംഭവങ്ങൾ നിശബ്ദമായി നീങ്ങിക്കൊണ്ടിരുന്നു. എന്നാൽ ഓരോ ദിവസം കഴിയും തോറും യിരെമ്യാവിന്റെ പ്രവചനം ശരിയാകുന്നു എന്ന് വെളിപ്പെട്ടുകൊണ്ടാണിരുന്നത്. ബാബേലിന്റെ ശക്തി 2 വർഷങ്ങളിൽ ഇല്ലാതായിത്തീരുമെന്ന് കള്ളപ്രവാചകനായ ഹനന്യാവ് പറഞ്ഞിരുന്നു. 7 വർഷങ്ങൾ പിന്നിട്ടു. എന്നിട്ടും നെബൂഖദ്നേസർ ഇപ്പോൾ യെരുശലേമിന്റെ മതിലിന് പുറത്തു വന്നിരിക്കുന്നു. അവന്റെ ശക്തി തീർന്നു പോകുന്നില്ല. അതിനു പകരം അവൻ യെരുശലേമിനെ തകർത്തു കളയുകയാണ് ചെയ്യുന്നത്. ദൈവാലയത്തിലെ ഉപകരണങ്ങൾ തിരിച്ചു കൊണ്ടുവരുന്ന ലക്ഷണമൊന്നും കാണുന്നില്ല. യെഖൊന്യാവ് നഗരത്തിലേക്ക് മടങ്ങി വരുന്നില്ല. സംഗതികൾ കൂടുതൽ കൂടുതൽ വഷളാവുകയാണ് ചെയ്തത്. വറച്ചട്ടിയിൽ നിന്ന് തീയിലേക്ക് വീണ അനുഭവമായിരുന്നു അവരുടേത്. യഹൂദ ജനത്തിന്റെ ജീവിതം അതപ്പതിച്ചുകൊണ്ടിരുന്നു. ബാബേലിന്റെ തണലിൽ യെരുശലേമായി തീർന്നിരുന്നു. പാപം ചെയ്യുന്ന ജനത്തിന്റെ മറുതലിപ്പ് കാരണം ദൈവത്തിന്റെ പ്രവാചകനായ യിരെമ്യാവ് പിടിക്കപ്പെട്ടു എന്ന് കാണുന്നു. അവർ ദൈവശബ്ദം കേൾക്കുന്നതിനോ അതനുസരിക്കുന്നതിനോ തയ്യാറായിരുന്നില്ല. ഇതിനേക്കാൾ ഇരുണ്ട സമയമുണ്ടാകാൻ കഴിയുമോ? ഇതിനേക്കാൾ നിരാശ ഉളവാക്കുന്ന സാഹചര്യം വേറെ ഉണ്ടോ? ഇല്ല. എന്നിരുന്നാലും ഈ സമയത്താണ് യിരെമ്യാവിന്റെ ദൂത് എല്ലായിടത്തും മുഴങ്ങിച്ചെന്നത്. ഞാൻ 30-ാം അധ്യായത്തിന്റെ ആദ്യത്തെ 2 വാക്യങ്ങളൊന്ന് വായിക്കട്ടെ. യഹോവയിങ്കിൽ നിന്ന് യിരെമ്യാവിനുണ്ടായ അരുളപ്പാട് എന്തെന്നാൽ, ഇസ്രായേലിന്റെ ദൈവമായ യഹോവ ഇപ്രകാരം അരുളിച്ചെയ്യുന്നു, ഞാൻ നിന്നോട് അരുളി ചെയ്തിരിക്കുന്ന സകല വചനങ്ങളെയും ഒരു പുസ്തകത്തിൽ എഴുതി വെക്കുക. യിരെമ്യാവ് തന്റെ പ്രവചനം ഇപ്പോൾ എഴുതുകയാണ് ചെയ്യുന്നത്. യിരെമ്യാവ് കാരാഗ്രഹത്തിലാകുന്നു എന്ന് ഞാൻ പറഞ്ഞുവല്ലോ. 3 മുതലുള്ള വാക്യങ്ങൾ നോക്കിക്കാട്ടെ. ഞാൻ ഇസ്രായേലും യഹൂദയുമായ എന്റെ ജനത്തിന്റെ പ്രവാസം മാറ്റുവാനുള്ള കാലം വരും എന്ന യഹോവയുടെ അരുളപ്പാട്. ഞാൻ അവരുടെ പിതാക്കന്മാർക്ക് കൊടുത്ത ദേശത്തേക്ക് അവരെ മടക്കി വരുത്തും, അവർ അതിനെ കൈവശമാക്കും എന്ന് യഹോവയുടെ അരുളപ്പാട്. യഹോവ ഇസ്രായേലിനെയും യഹൂദയെയും കുറിച്ച് അരുളി ചെയ്ത വചനങ്ങളാവിത്. യഹോവ ഇപ്രകാരം അരുളി ചെയ്യുന്നു, നാം നടുക്കത്തിന്റെ മുഴക്കം കേട്ടിരിക്കുന്നു, സമാധാനമല്ല ഭയമത്രേ ഉള്ളത്. പുരുഷൻ പ്രസവിക്കുമാറുണ്ടോ എന്ന് ചോദിച്ചു നോക്കുവിൻ. ഏത് പുരുഷനും നോവ് കിട്ടിയ സ്ത്രീയെപ്പോലെ കൈ നടുവിന് കൊടുത്തിരിക്കുന്നതും ഏത് മുഖവും വിളറിയിരിക്കുന്നതും ഞാൻ കാണുന്നത് എന്ത്? സമാധാനം ഉണ്ടാകിയില്ല എന്ന് ദൂത് യിരെമ്യാവിൽ നിന്ന് ജനം കേട്ടു. കള്ളപ്രവാചകന്മാർ സമാധാനം സമാധാനം എന്ന് പറഞ്ഞുകൊണ്ടാണ് ഇരുന്നത്. എന്നാൽ വാസ്തവത്തിൽ സമാധാനം ഉണ്ടായിരുന്നില്ല. ഇന്ന് സമാധാനം എന്ന് വളരെയധികം പേർ പറഞ്ഞു കേൾക്കുന്ന ഒരു കാര്യമാണ്. ദുഷ്ടന് സമാധാനമില്ല എന്ന് ദൈവവചനം വളരെ വ്യക്തമായി പറയുന്നുണ്ട്. 6-7 വാക്യങ്ങളിലേക്ക് വരുമ്പോൾ 7 വാക്യം കൂടി ഞാൻ വായിക്കാം. ആ നാൾ പോലെ വേറെ ഇല്ലാതെ വണ്ണം അത് വലുതായിരിക്കുന്നു. കഷ്ടം, അത് യാക്കോബിന് കഷ്ടകാലം തന്നെ, എങ്കിലും അവൻ അതിൽ നിന്ന് രക്ഷിക്കപ്പെടും. യഹോവയുടെ വലുതും ഭയങ്കരവുമായ ദിവസം വരുന്നത് യിരെമ്യാവ് കാണുന്നു. യിരെമ്യാവ് മറ്റ് പ്രവാചകന്മാരും അതിനെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. അത് ഇരുട്ടിന്റെ ദിവസമായിരിക്കുമെന്ന് അവൻ പറഞ്ഞിട്ടുണ്ട്. മഹാപീഡനകാലം എന്ന രാത്രിയിൽ കൂടി ജനം കടന്നുപോകും. അതിനുശേഷമേ അവർക്ക് പകലിന്റെ പ്രകാശം കാണുവാൻ കഴിയുകയുള്ളൂ. വാസ്തവത്തിൽ ദൈവം പറയുന്നത് ഇതാണ്, നിങ്ങൾ ഇതേവരെയും യാതൊന്നും കണ്ടില്ല. നിങ്ങൾ ഇപ്പോൾ കടന്നുപോകുന്ന സാഹചര്യത്തിൽ നിന്നും വളരെ മോശമായിരിക്കും മഹാപീഡനകാലമെന്ന്. ഇനിയും 8-9 വാക്യങ്ങൾ ഞാനൊന്ന് വായിക്കാം. അന്ന് ഞാൻ അവന്റെ നുഖം നിന്റെ കഴുത്തിൽ നിന്ന് ഒടിച്ച് ബന്ധനങ്ങളെ അറുത്തുകളയും. അന്യന്മാർ ഇനി അവനെ കൊണ്ട് സേവ ചെയ്യിക്കുകയുമില്ല എന്ന് സൈന്യങ്ങളുടെ യഹോവയുടെ അരുളപ്പാട്. അവർ തങ്ങളുടെ ദൈവമായ യഹോവയെയും ഞാൻ അവർക്ക് എഴുന്നേൽപ്പിക്കാനുള്ള രാജാവായ ദാവീദിനെയും സേവിക്കും. വരുന്നതായ രാജ്യം, അതെ, കഷ്ടതയുടെ ഭീകരമായ സമയത്ത് നിന്ന് ഇസ്രായേൽ ജനം തങ്ങളുടെ ദേശത്തേക്ക് മടങ്ങി വരും. ദാവീദ് മരിച്ചവരിൽ നിന്ന് ഉയർത്തെഴുന്നേൽക്കുകയും അവർ രാജ്യത്തിന്റെ യുഗത്തിൽ പ്രവേശിക്കുമ്പോൾ അവൻ അവരെ ഭരിക്കുകയും ചെയ്യും. 10-ാം വാക്യത്തിൽ നാം കാണുന്നത്, ആകയാൽ എന്റെ ദാസനായ യാക്കോബെ നീ ഭയപ്പെടേണ്ട, ഇസ്രായേലെ നീ ഭ്രമിക്കേണ്ട എന്ന യഹോവയുടെ അരുളപ്പാട്. ഞാൻ നിന്നെ ദൂരത്തു നിന്നും നിന്റെ സന്തതിയെ പ്രവാസ ദേശത്ത് നിന്നും രക്ഷിക്കും. യാക്കോബ് മടങ്ങി വന്ന് സ്വസ്ഥമായും സ്വൈര്യമായും ഇരിക്കും. ആരും അവനെ ഭയപ്പെടുത്തുകയില്ല. ഭയപ്പെടേണ്ട, ഭ്രമിക്കേണ്ട, നിന്നെ രക്ഷിപ്പാൻ ഞാൻ നിന്നോട് കൂടെയുണ്ട്. അവരുടെ അകൃത്യവും പാപവും നിമിത്തമാണ് ദൈവം അവരെ ശിക്ഷിച്ചത്. നന്മയ്ക്കായിട്ടാണ് അവരെ പ്രവാസത്തിലേക്ക് അയച്ചത്. എന്നാൽ അവർക്ക് അവിടെ നിന്നുള്ള ഒരു വിടുതലുണ്ട് എന്ന് പറഞ്ഞിരിക്കുന്നു. 18-24 വാക്യങ്ങളിൽ പ്രവാസം മാറ്റുമെന്നും ദൈവം അവരോട് കരുണ കാണിക്കുമെന്ന് പറഞ്ഞിരിക്കുന്നു. ദൈവത്തിന്റെ മാറ്റമില്ലാത്ത വാഗ്ദത്തം അത്രേ ഇത്. എന്നാണിത് സംഭവിക്കുന്നത്? ഇവിടെ ദൈവം പറയുന്നു, ഞാൻ അവനെ അടുപ്പിക്കും, അവൻ എന്നോട് അടുക്കുമെന്ന്. 21-ാം വാക്യത്തിൽ, നിങ്ങൾ എനിക്ക് ജനമായും ഞാൻ നിങ്ങൾക്ക് ദൈവമായും ഇരിക്കും. 31-ാം അധ്യായത്തിലേക്ക് നാം വരുമ്പോൾ ദൈവത്തിന്റെ നിത്യമായ സ്നേഹത്തെക്കുറിച്ച് നാം കാണും. 30 മുതൽ 33 അധ്യായങ്ങളിൽ മനോഹരവും പ്രോത്സാഹജനകവുമായ ഒരു ഗാനമാണ് അടങ്ങിയിരിക്കുന്നത്. ഇതുവരെ യിരെമ്യാവ് ദൈവത്തിന്റെ ശിക്ഷാവിധിയെക്കുറിച്ചാണ് അവരോട് സംസാരിച്ചത്. എന്നാൽ ഇപ്പോൾ ഈ ദൂത് അതിൽ നിന്നും വളരെ വ്യത്യസ്തമാണ്. യഹൂദയുടെ ചരിത്രത്തിലെ ഏറ്റവും ഇരുണ്ട സമയത്താണ് ഇവ എഴുതപ്പെട്ടത്. യഹൂദയുടെ അവസാനത്തെ രാജാവ് എന്ന നിലയിൽ സിദക്കിയാവ് ഇസ്രായേലിലെ അവസാനത്തെ ഭരണാധിപരായിരുന്ന ആഹാബിനെയും ഇസബേലിനെയും പോലെ ഉള്ളവരായിരുന്നു. എന്നാൽ വടക്കേ ദേശമായ ഇസ്രായേൽ നേരത്തെ തന്നെ പ്രവാസത്തിലേക്ക് പോയി കഴിഞ്ഞിരുന്നു. ഈ സമയം ബാബേൽ രാജാവായ നെബുക്കനേസറിന്റെ സൈന്യം യെരുശലേമിന്റെ മതിലിന് പുറത്ത് വന്നിരിക്കുന്നു. യെരുശലേം നഗരവും ദൈവാലയവും നശിപ്പിക്കുകയാണ് അവരുടെ ഉദ്ദേശം. കള്ളപ്രവാചകന്മാരുടെ വാഗ്ദാനങ്ങൾ വ്യാജമാണെന്ന് തെളിയിക്കപ്പെട്ടു കഴിഞ്ഞിരുന്നു. 7 വർഷങ്ങൾക്ക് മുമ്പ് അനന്യ പറഞ്ഞത്, ബാബേൽ 2 വർഷങ്ങൾക്കുള്ളിൽ ഒഴിഞ്ഞുപോകും, തീർന്നുപോകും എന്നാണ്. എന്നാൽ നെബുക്കനേസർ ഒഴിഞ്ഞുപോയില്ല. അവൻ യഹൂദജനത്തിന് ഇപ്പോഴും വലിയ ഭീഷണിയായി തന്നെ തുടരുന്നു. യിരെമ്യാവിന്റെ ദൂത് പ്രോത്സാഹനത്തിന്റെ ദൂതാണ്. 30-ാം അധ്യായത്തിൽ യഹോവയുടെ ദിവസത്തെക്കുറിച്ച് യിരെമ്യാവ് പറഞ്ഞു. അത് മഹാപീഡനകാലത്തോടുകൂടെ ആരംഭിക്കും. 30-ാം അധ്യായത്തിന്റെ 7-ാം വാക്യത്തിൽ അതിനെ യാക്കോബിന്റെ കഷ്ടകാലം എന്നാണ് വിളിച്ചിരിക്കുന്നത്. എന്നാൽ മഹാപീഡനകാലത്തിനപ്പുറം ദേശത്തിന് യഥാസ്ഥാനമുണ്ടാകുകയും ജനം ദേശത്തേക്ക് മടങ്ങി വരികയും ചെയ്യും. 31-ാം അധ്യായത്തിൽ ദൈവം എന്താണ് ചെയ്യുവാൻ പോകുന്നത് എന്ന് നമ്മോട് പറയുകയാണ് ചെയ്യുന്നത്. ഞാൻ ഇന്നിന്നത് ചെയ്യും എന്ന് ദൈവം ഇവിടെ അരുളി ചെയ്യുന്നു. അവരോടവൻ ആവർത്തിച്ച് പറയുന്നത് അതുതന്നെയാണ്. ഞാൻ 31-ാം അധ്യായത്തിന്റെ 1-ാം വാക്യം ഒന്ന് വായിക്കാം. ആ കാലത്ത് ഞാൻ ഇസ്രായേലിന്റെ സകല വംശങ്ങൾക്കും ദൈവമായും അവർ എനിക്ക് ജനമായും ഇരിക്കും എന്ന് യഹോവ അരുളി ചെയ്യുന്നു. ഈ പ്രവചനം ഇന്ന്, അതെ, ഇതുവരെ നിവൃത്തിയായിട്ടുള്ള ഒരു പ്രവചനമല്ല. ആ കാലം വന്നു ചേർന്നിട്ടില്ല. ഇപ്പോൾ ഇസ്രായേൽ ജനം തങ്ങളുടെ ആ ദേശത്തേക്ക്, സ്വന്തം ദേശത്തേക്ക് മടങ്ങുന്നത് ഈ പ്രവചനത്തിന്റെ നിവൃത്തിയാകുന്നു എന്ന് വ്യാഖ്യാനിക്കുവാൻ കഴിയില്ല. കാരണം അവർ ദൈവത്തിങ്കിലേക്ക് തിരിഞ്ഞു വന്നിട്ടില്ല. ജനം ദേശത്തേക്ക് മടങ്ങുന്നു, എന്നാൽ അവർ ദൈവത്തിങ്കിലേക്ക് മടങ്ങി വരുന്നില്ല. 2-3 വാക്യങ്ങൾ നോക്കിക്കാട്ട്. യഹോവ ഇപ്രകാരം അരുളി ചെയ്യുന്നു, വാളിന് തെറ്റി ശേഷിച്ച ജനം മരുഭൂമിയിൽ കൃപ കണ്ടെത്തി. ഞാൻ ഇസ്രായേലിന് വിശ്രാമം വരുത്തുവാൻ പോകുന്നു. യഹോവ ദൂരത്തു നിന്ന് എനിക്ക് പ്രത്യക്ഷമായി അരുളി ചെയ്തത്, നിത്യസ്നേഹം കൊണ്ട് ഞാൻ നിന്നെ സ്നേഹിച്ചിരിക്കുന്നു, അതുകൊണ്ട് ഞാൻ നിനക്ക് ദയ ദീർഘമാക്കിയിരിക്കുന്നു. ഞാൻ ഇസ്രായേലിന് വിശ്രാമം വരുത്തുവാൻ പോകുന്നു. ദൈവം ഇസ്രായേൽ മക്കളെ ദേശത്ത് യഥാസ്ഥാനപ്പെടുത്തുവാൻ പോകുന്നതിന്റെ കാരണമാണ് ഇവിടെ നമുക്ക് കാണുവാൻ കഴിയുന്നത്. ദൈവം തൻ്റെതായ സമയത്തും തൻ്റെ പദ്ധതി അനുസരിച്ചും തൻ്റെ ഉദ്ദേശപ്രകാരവും അവരെ ദേശത്ത് യഥാസ്ഥാനത്താക്കും. അതിനുള്ള അടിസ്ഥാനം എന്താണെന്ന് ഇവിടെ പറഞ്ഞിരിക്കുന്നു. ഞാൻ നിന്നെ നിത്യസ്നേഹം കൊണ്ട് സ്നേഹിച്ചിരിക്കുന്നു. തിരുവചനത്തിലെ ഏറ്റവും മനോഹരമായ വാക്യങ്ങളിൽ ഒന്നത്രേ ഇത്. നിത്യസ്നേഹം കൊണ്ട് സ്നേഹിച്ചിരിക്കുന്ന ദൈവം. ഈ ജനത്തെ ദൈവത്തിന് എങ്ങനെ സ്നേഹിക്കാൻ കഴിയും എന്ന് ചോദിക്കുന്ന ആളുകളുണ്ട്. അത് നല്ല ചോദ്യമാണ്. എന്നാൽ നമുക്ക് ആ ചോദ്യം നമ്മോട് തന്നെ ഒന്ന് ചോദിക്കുന്നത് നന്നായിരിക്കും അല്ലേ? ദൈവത്തിന് ഇന്ന് എന്നെ എങ്ങനെ സ്നേഹിക്കാൻ കഴിയും? ദൈവം ലോകത്തെ അത്രയ്ക്ക് സ്നേഹിച്ചു എന്ന് നാം വചനത്തിൽ വായിക്കുന്നു. ദൈവം ഇസ്രായേലിനെ മാത്രമല്ല, അവൻ ലോകത്തെ മുഴുവൻ സ്നേഹിച്ചു. അവൻ എന്നെയും നിങ്ങളെയും സ്നേഹിക്കുന്നു. നിത്യസ്നേഹം കൊണ്ട് ഞാൻ നിന്നെ സ്നേഹിക്കുന്നു എന്ന് ദൈവം പറയുന്നു. സ്നേഹിക്കപ്പെടുവാൻ ഇസ്രായേൽ ജനതയ്ക്ക് വിശേഷാൽ പ്രത്യേകതകളൊന്നുമില്ലായിരുന്നു. ദൈവം തൻ്റെ കരുണയാലാണ് അവരെ സ്വന്തം ജനമായി തെരഞ്ഞെടുത്തത്. അല്ലാതെ മറ്റ് ജാതികളേക്കാൾ എന്തെങ്കിലും ശ്രേഷ്ഠതയോ ഗുണമോ നന്മയോ ഒന്നും കണ്ടുകൊണ്ടല്ല ദൈവം അവരെ സ്വന്തം ജനമായി തെരഞ്ഞെടുത്തത്. തൻ്റെ കരുണ ഒന്നുകൊണ്ട് മാത്രമാണ്. എന്നാൽ അവർ അവൻ്റെ സ്നേഹത്തിന് പ്രത്യുത്തരമായി ദൈവത്തെ പൂർണ്ണ മനസ്സോടും പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ ശക്തിയോടും കൂടെ സ്നേഹിക്കുവാൻ തയ്യാറായില്ല. ദൈവം അവരുടെ നിലവിളി കേൾക്കുകയും അവരെ വിടുവിക്കുകയും ചെയ്തു. അവരുടെ പ്രതിസന്ധികളുടെ മധ്യത്തിൽ ദൈവം അവരോട് കൂടെയിരുന്ന് അവരെ അത്ഭുതകരമായി നടത്തി. അവരുടെ ആവശ്യങ്ങളിലെല്ലാം ദൈവം കൂട്ടാളിയായിരിക്കുകയും അവരെ സഹായിക്കുകയും ചെയ്തു. എങ്കിലും യഹോവയെ അവർ അവൻ്റെ നന്മയെച്ചൊല്ലിയും മനുഷ്യപുത്രന്മാരിൽ അവൻ്റെ അത്ഭുതങ്ങളെച്ചൊല്ലിയും സ്തുതിച്ചില്ല എന്ന് നാം കാണുന്നു. അവർ അവനെ സ്നേഹിക്കാത്ത ഒരു ജനമായി. അവങ്കിലേക്ക് തിരിഞ്ഞ് അവനിൽ പൂർണ്ണമായി വിശ്വസിക്കുന്നതിനോ അവനിൽ ആശ്രയിക്കുന്നതിനോ അവർ തയ്യാറായില്ല എന്ന് നാം കാണുന്നു. അവർ അന്യദേവന്മാരിലേക്ക് തിരിഞ്ഞു. ജീവനുള്ള ദൈവത്തെ അവർ ഉപേക്ഷിച്ചു. സൃഷ്ടാവിനെ അവർ മറന്നു. അവർ സൃഷ്ടിയെ ഭജിച്ചു. ദൈവത്തെ ത്യജിച്ച ജനത്തെ താൽക്കാലികമായി ദൈവവും തള്ളിക്കളഞ്ഞതായി നാം കാണുന്നുണ്ട്. അവർക്ക് അന്യദേശങ്ങളിൽ പ്രവാസികളായി പോകേണ്ടി വന്നു. എന്നാൽ ദൈവം എന്നെ സ്നേഹിക്കുകയും എന്നെ കരുതുകയും ചെയ്തു എന്ന് ചിന്തിച്ചെങ്കിലും അവർ ദൈവത്തിങ്കിലേക്ക് വന്നില്ല. കാരണം അവർ അത്രമാത്രം കഠിനഹൃദയരായിരുന്നു. എന്നാൽ ദൈവം എന്നേക്കുമായി അവരെ തള്ളിക്കളഞ്ഞിട്ടില്ല. കാരണം നിത്യസ്നേഹം കൊണ്ടാണ് ദൈവം അവരെ സ്നേഹിച്ചത്. എന്തുകൊണ്ടാണ് ദൈവം നമ്മെ സ്നേഹിച്ചത്? നമ്മിൽ എന്തെങ്കിലും വിശേഷത കണ്ടുകൊണ്ടാണോ ദൈവം നമ്മെ സ്നേഹിച്ചത്? പ്രതിഫലം എന്തെങ്കിലും ലഭിക്കും എന്ന ഉദ്ദേശത്തോടെയാണോ ദൈവം എന്നെയും നിങ്ങളെയും സ്നേഹിച്ചത്? ദൈവം ആരായിരിക്കുന്നു എന്നതിനാലാണ് അവൻ നമ്മെ സ്നേഹിച്ചത്. ദൈവം സ്നേഹമാകുന്നു. യോഹന്നാന്റെ 1-ാം ലേഖനം 4-ാം അധ്യായത്തിന്റെ 10-ാം വാക്യത്തിൽ യോഹന്നാൻ അപ്പോസ്തലൻ ഇപ്രകാരം എഴുതി: നാം ദൈവത്തെ സ്നേഹിച്ചതല്ല, അവൻ നമ്മെ സ്നേഹിച്ച് തന്റെ പുത്രനെ നമ്മുടെ പാപങ്ങൾക്ക് പ്രായച്ചിത്തമാകുവാൻ അയച്ചത് തന്നെ സാക്ഷാൽ സ്നേഹമാകുന്നു. ദൈവം സ്നേഹമാകുന്നു. ദൈവ സ്നേഹം അർഹിക്കുവാൻ നമ്മിൽ യാതൊരു യോഗ്യതയും ഉണ്ടായിരുന്നില്ല. നമ്മുടെ അവസ്ഥ എന്തായിരുന്നു എന്ന് പൗലോസ് അപ്പോസ്തോലൻ റോമർക്ക് ലേഖനം എഴുതിയപ്പോൾ വളരെ വ്യക്തമായി അത് പറഞ്ഞിരിക്കുന്നു. ദൈവത്തിന്റെ സ്നേഹം നമ്മുടെ ഹൃദയങ്ങളിൽ പകർന്നപ്പോൾ നാം ബലഹീനരും അഭക്തരും പാപികളും ശത്രുക്കളുമായിരുന്നു. ഇങ്ങനെയുള്ള സ്വഭാവത്തോടു കൂടിയവരെ സ്നേഹിക്കുന്ന സ്നേഹം ദൈവത്തിൽ മാത്രമേ നമുക്ക് കാണുവാൻ സാധിക്കൂ. ദൈവത്തിന്റെ സ്നേഹത്തെക്കുറിച്ച് ധ്യാനിക്കുമ്പോൾ എല്ലായ്പ്പോഴും ഞാൻ സന്തോഷത്താൽ നിറയാറുണ്ട്. നാളെ അവൻ തന്റെ മനസ്സ് മാറ്റുകയാണെങ്കിൽ ഞാൻ നിത്യമായി നഷ്ടപ്പെട്ട അവസ്ഥയിലാകും. താങ്കളുടെ അവസ്ഥയും അതിൽ നിന്നും ഒട്ടും വ്യത്യസ്തമായിരിക്കില്ല. എന്നാൽ അവൻ പറയുന്നത് അവന്റെ സ്നേഹം നിത്യമാകുന്നു, ശാശ്വതമാകുന്നു എന്നാണ്. അത് തീർച്ചയായും ദീർഘമായ സമയം തന്നെയാണ്. അതെ, ദൈവം നമ്മെ സ്നേഹിച്ചിരിക്കുന്നത് നിത്യസ്നേഹത്താലാകുന്നു. മാറ്റമില്ലാത്ത ദൈവകൃപ. 8-ാം വാക്യത്തിൽ നാം കാണുന്നു: ഞാൻ അവരെ വടക്ക് ദേശത്ത് നിന്ന് വരുത്തുകയും ഭൂമിയുടെ അറ്റങ്ങളിൽ നിന്ന് അവരെയും അവരോടുകൂടെ കുരുടനെയും മുടന്തനെയും ഗർഭിണിയെയും നോവ് കിട്ടിയവളെയും എല്ലാം ശേഖരിക്കുകയും ചെയ്യും. നോക്കണേ, ദൈവം പറയുന്നു അങ്ങനെ വലിയൊരു സംഘം ഇവിടേക്ക് മടങ്ങി വരുമെന്ന്. ആ ജാതിയെ മുഴുവൻ മടക്കിക്കൊണ്ടു വരിക എന്നത് ചെറിയ കാര്യമല്ല. വേണ്ടാത്തതിനെയൊക്കെ കളഞ്ഞിട്ട് പോരാം, അതായത് കുരുടരെയും മുടന്തരെയും ഒക്കെ വിട്ടിട്ട് പോരാം എന്ന് ചിന്തിച്ചാൽ, ഏറ്റവും നല്ലതിനെ മാത്രം കൊണ്ടുപോരാം എന്ന് കരുതിയാൽ ദൈവം പറയുന്നു ഒരിക്കലുമില്ല, ഞാൻ അവരെ എല്ലാം തിരികെ ദേശത്തേക്ക് കൊണ്ടുവരുമെന്ന്. 9-ാം വാക്യം: അവർ കരഞ്ഞും കൊണ്ടുവരും, യാചിക്കുന്നവരായി ഞാൻ അവരെ കൊണ്ടുവരും, അവർ ഇടറിപ്പോകാതെ നിരപ്പുള്ള വഴിയിൽ ഞാൻ അവരെ നീർത്തോടുകൾക്ക് നടത്തും. ഞാൻ ഇസ്രായേലിന് പിതാവും എഫ്രയീം എന്റെ ആദ്യജാതനുമല്ലോ. താൻ ഇസ്രായേലിലെ ഏതെങ്കിലും ഒരു വ്യക്തിയുടെ പിതാവാകുന്നു എന്ന് ദൈവം ഒരിക്കലും പറഞ്ഞിട്ടില്ല. അവൻ പറഞ്ഞത് എന്റെ ദാസനായ മോശ, എന്റെ ദാസനായ ദാവീദ് എന്നൊക്കെയാണ്. എന്നാൽ ഇസ്രായേൽ ജാതിയെക്കുറിച്ച് മൊത്തത്തിൽ പറയുമ്പോൾ ഞാൻ ഇസ്രായേലിന്റെ പിതാവ് എന്നാണ് ദൈവം പറയുന്നത്. 10-ാം വാക്യത്തിൽ: ജാതികളെ യഹോവയുടെ വചനം കേൾപ്പീൻ, ദൂര ദ്വീപുകളിൽ അതിനെ പ്രസ്താവിപ്പീൻ. ഇസ്രായേലിനെ ചിതറിച്ചവൻ അവനെ കൂട്ടിച്ചേർത്തു, ഒരിടയൻ തന്റെ കൂട്ടത്തെ കാക്കുന്നത് പോലെ അവനെ കാക്കും എന്ന് പറവീൻ. ദൈവത്തിന്റെ വചനം എല്ലാ കോണുകളിലും കേൾക്കേണ്ടതത്രേ. അവൻ ഇസ്രായേലിനെ ചിതറിച്ചു എന്ന് എല്ലാവരും കേൾക്കണം. അത് അവരുടെ മേൽ വന്ന ന്യായവിധിയാണ്. എന്നാലും അവൻ അവരെ നിത്യസ്നേഹത്താൽ സ്നേഹിക്കുന്നു. അവരെ ദേശത്തേക്ക് കൊണ്ടുവരുവാൻ അവൻ ആഗ്രഹിക്കുന്നു. അവൻ ഇസ്രായേലിനെ സ്നേഹിച്ചു, അവരെ ശിക്ഷിച്ചു. ഇതത്രേ കയ്പുള്ള മധുരത്തിന്റെ ദൂത. അതെ, കയ്പുള്ള മധുരം. യിരെമ്യാ പ്രവചനത്തിൽ ആദിയോടന്തം സന്തോഷത്തിന്റെ ഒരു ധ്വനിയുണ്ട്, അതേസമയം ദുഃഖത്തിന്റെ ഒരു നിഴലുമുണ്ട്. ദൈവം ഇസ്രായേലിനെ ശിക്ഷിച്ചു, എന്നാൽ ഇസ്രായേലിനെ ചിതറിച്ചവൻ അവനെ കൂട്ടിച്ചേർത്തു. ഒരിടയൻ തന്റെ കൂട്ടത്തെ കാക്കുന്നത് പോലെ അവനെ കാക്കും. ഒരിടയൻ വാസ്തവത്തിൽ തന്റെ ആട്ടിൻകൂട്ടത്തെ കാക്കുന്നു. താൻ എന്ത് ചെയ്യുമെന്ന് ദൈവം പറഞ്ഞു കഴിഞ്ഞില്ല. 13-ഉം 14-ഉം വാക്യങ്ങൾ ഞാനൊന്ന് വായിക്കാം: അന്ന് കന്യകയും യൗവനക്കാരും വൃദ്ധന്മാരും ഒരുപോലെ നൃത്തം ചെയ്ത് സന്തോഷിക്കും. ഞാൻ അവരുടെ ദുഃഖം മാറ്റി സന്തോഷമാക്കും. ഞാൻ അവരെ ആശ്വസിപ്പിച്ച് സങ്കടം പോക്കി സന്തോഷിപ്പിക്കും. ഞാൻ പുരോഹിതന്മാരുടെ പ്രാണനെ പുഷ്ടി കൊണ്ട് തണുപ്പിക്കും. എന്റെ ജനം എന്റെ നന്മ കൊണ്ട് തൃപ്തി പ്രാപിക്കും എന്ന് യഹോവയുടെ അരുളപ്പാട്. ഇസ്രായേലിനോട് താൻ ചെയ്യുവാൻ പോകുന്നത് ഇതാകുന്നു എന്നത്ര ദൈവം പറയുന്നത്. എന്നിരുന്നാലും ഇസ്രായേലിന്റെ അന്നേരത്തെ അവസ്ഥ ദുഃഖകരമായിരുന്നു. അവർ ദൈവത്തിനെതിരായി മത്സരിച്ചു, അവർ പിന്മാറിപ്പോയി. 22-ാം വാക്യത്തിലേക്ക് നാം വരുമ്പോൾ നാം കാണുന്നത്, വിശ്വാസത്യാഗിനിയായ മകളെ നീ എത്രത്തോളം ഉഴന്നു നടക്കും. യഹോവ ദേശത്ത് ഒരു പുതുമ സൃഷ്ടിക്കുന്നു, സ്ത്രീ പുരുഷനെ ചുറ്റി പരിപാലിക്കുന്നു. ഇത് കർത്താവായ യേശുക്രിസ്തുവിന്റെ കന്യകാജനനത്തെക്കുറിച്ച് സൂചിപ്പിക്കുന്നതാകുന്നു എന്ന് ചിന്തിക്കുന്നവരുണ്ട്. അങ്ങനെ ചിന്തിക്കുന്നതിൽ തെറ്റില്ല എന്ന് ഞാൻ പറയട്ടെ. ഇസ്രായേലുമായി ദൈവം ഉണ്ടാക്കുവാൻ ആഗ്രഹിക്കുന്ന പുതിയ ഉടമ്പടിയാണ് 31-ാം വാക്യം മുതൽ നാം കാണുന്നത്. അതെ, ഇസ്രായേലിലെ 12 ഗോത്രങ്ങളുമായി അവൻ ഉണ്ടാക്കുന്ന പുതിയ ഉടമ്പടി, പുതിയ നിയമം. സീനായ് മലയിൽ മോശയ്ക്ക് നൽകിയതിൽ നിന്നും വ്യത്യസ്തമാണ് ഇത്. തമ്മിലുള്ള വ്യത്യാസം ഇത് മനുഷ്യ ഹൃദയങ്ങളിലായിരിക്കും എഴുതുന്നത്, അല്ലാതെ കൽപ്പലകളിലല്ലായിരിക്കും എന്നതത്രേ. 31 മുതലുള്ള വാക്യങ്ങളിൽ രേഖപ്പെടുത്തിയിരിക്കുന്ന ഈ ഉടമ്പടി നിങ്ങൾ തന്നെ ഒന്ന് വായിക്കുമല്ലോ. ദൈവം പറയുന്നു, അവരുടെ പാപം അവൻ അവരോട് ക്ഷമിക്കുമെന്ന്. ഈ ഉടമ്പടി ഒരിക്കലും മാറുകയോ തിരുത്തുകയില്ല. ദൈവം പറയുന്നു, താൻ അവരുമായി ഉണ്ടാക്കുവാൻ പോകുന്ന ഈ ഉടമ്പടി ഒരു ശാശ്വത ഉടമ്പടി ആകുന്നു എന്ന്. അതെ, അങ്ങനെ ഒരു ഉടമ്പടിയാകുന്നു, അങ്ങനെ ഒരു നിയമമാകുന്നു ദൈവം നമ്മോട് ചെയ്തത്. അവനെത്ര നല്ലവനാണ്! ആ ദൈവത്തെയാകുന്നു നാം വിളിച്ചപേക്ഷിക്കുന്നത്. നമ്മുടെ ജീവിതം അവന് കൂടുതൽ പ്രസാദകരമാവണ്ണം ആയിത്തീരേണ്ടതിന് നമുക്ക് ദൈവകരങ്ങളിലേക്ക് സമർപ്പിച്ച് ജീവിക്കാം. ദൈവം അതിനായി തങ്ങളെ സഹായിക്കട്ടെ, ശക്തീകരിക്കട്ടെ.